ഫിബ ഓൺലൈൻ മലയാള ലൈവ് ശ്രദ്ധിക്കാൻ തയ്യാറായതിന് നന്ദി. ഞാൻ ജിബു.
എന്റെ പേര് അയ്യപ്പൻ എന്നാണ്. ഹലോ.
എല്ലാ ചൊവ്വാഴ്ചയും 3 മണി മുതൽ 3:30 വരെയും രാത്രി 10:30 നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് രാജാവായി പിറന്ന യേശുവിന് രാജധാനിയിൽ സ്ഥലമില്ലാതെ, വഴിയമ്പലത്തിൽ സ്ഥലം ലഭിക്കാതെ യേശുവിനെ കിടത്തിയത് പശുത്തൊഴുത്തിലാണ്. ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നല്ല ഇടയനെ ആദ്യം കണ്ടത് ആട്ടിടയരായിരുന്നു. തുടർന്ന് രാജാവായി പിറന്ന ക്രിസ്തു നിർധനനായിട്ടാണ് വളർന്നത്. രാജമുടിക്ക് പകരം മുൾമുടിയും ധരിക്കേണ്ടി വന്നു. ഇക്കഴിഞ്ഞ 40 ദിവസമായി ലെൻ സീസൺ എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. അവസാനത്തെ ആഴ്ചയിൽ ഈ ആഴ്ച പാഷൻ വീക്ക്, ഹോളി വീക്ക്, മലയാളത്തിൽ നമ്മൾ കഷ്ടാനുഭവ ആഴ്ച എന്ന് പറയുന്നു. കർത്താവിന്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു സമയം നാം നമ്മെ തന്നെ വളരെ ആ ക്രൂശീകരണമുള്ള ചിന്തകളുമായിട്ടാണ് നാം നോക്കിക്കാണുന്നത്. ഗബ്ദ മുതൽ ഗോൽഗോത്ത വരെയുള്ള ക്രൂശിന്റെ വഴികൾ പലപ്പോഴും നാം ചിന്തിക്കുന്നു. ഈ സമയം നമുക്ക് അത് കൂടുതൽ ക്രൂശീകരണത്തോട് അനുരൂപമാകുവാൻ കഴിയുന്നു. പലപ്പോഴും നാം കേട്ടിട്ടുണ്ട് ക്രൂശിലെ മൊഴികളെ പറ്റി. നാം കേട്ടു 7 മൊഴികളായിരുന്നു കർത്താവ് ക്രൂശിൽ സംസാരിച്ചത്. വളരെ പ്രസിദ്ധമാണ്. ഇന്ന് ഫിബ ഓൺലൈൻ നമ്മൾ അതോടൊപ്പം ചർച്ച ചെയ്യാൻ പോകുന്നത് കർത്താവിനെ പറ്റി ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ. കർത്താവിനെ അറസ്റ്റ് ചെയ്ത സമയം മുതൽ പലരും തന്നോട് കൂടെ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തന്റെ ശിഷ്യന്മാര് തന്നിൽ നിന്ന് കുറച്ച് മാറിപ്പോയി, യേശു ഒറ്റയ്ക്കായി. ഈ സമയത്ത് ആളുകൾ കർത്താവിനെ പറ്റി പറഞ്ഞാണ് എന്താ ചിന്തിക്കുന്നത്? എന്തായിരുന്നു ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്? പീലാത്തോസ്. അതായിരുന്നു പീലാത്തോസ് എന്ത് പറഞ്ഞു എന്നാണ് നാം നോക്കുന്നത്. ബൈബിളില് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെയാണിത് വായിക്കുന്നത്. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവനോട് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും സേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക, ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവനോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇതല്ലേ ആദ്യമായിട്ട് യേശുവിനെ പറ്റി പറഞ്ഞ ഒരു വാക്കായിട്ട് നമുക്ക്?
ഇതല്ല ആദ്യമായിട്ട് പറഞ്ഞത്, ഇതിനു മുമ്പ് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പീലാത്തോസും ആദ്യമായിട്ട് പറഞ്ഞത് ഇതല്ല. 18-ാം അധ്യായത്തിലും പീലാത്തോസ് ചില കാര്യങ്ങളൊക്കെ യേശുവിനോട് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ അടിപ്പിച്ച ശേഷം പുരുഷാരത്തിന്റെ മുമ്പിൽ യേശുവിനെ കൊണ്ടുവന്ന് നിർത്തി. അത് പീലാത്തോസിന്റെ ഒരു തന്ത്രമായിരുന്നു. എന്ന് വെച്ചാൽ പീലാത്തോസിന് യേശുവിനെ ക്രൂശിക്കണമെന്നില്ലായിരുന്നു. അപ്പോൾ ഒരാളെ കൊല്ലാൻ വിധിക്കാനുള്ള അധികാരം യഹൂദന്മാർക്കില്ലാഞ്ഞതുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ വേണ്ടി തന്നെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോ ഒരാളെ വധശിക്ഷ വിധിച്ചാൽ, സെഷൻ കോടതി വധശിക്ഷ വിധിച്ചാലും അത് ഹൈക്കോടതി അനുവദിച്ചാലേ നടത്താൻ പറ്റുള്ളൂ. അതുപോലെ റോമൻ ഗവർണർ അനുവദിച്ചാലേ വധശിക്ഷ നടപ്പാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവര് യേശുവിനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. പീലാത്തോസിന് കാര്യം മനസ്സിലായി. ഇയാള് പറയും
ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പീലാത്തോസ് മനസ്സിലായി.
പീലാത്തോസിന് മനസ്സിലായി ഇവർക്ക് അസൂയകൊണ്ടാണ് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തതെന്നും അയാൾക്ക് മനസ്സിലായി. അപ്പൊ പീലാത്തോസ് ഒരു തന്ത്രം പ്രയോഗിച്ചത് ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഇവനെ അടുപ്പിച്ച് വിട്ടായിരിക്കും. അപ്പൊ അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല. അവരുടെ ഈ റോമൻ പടയാളികളുടെ ചാട്ടയെന്ന് പറഞ്ഞാൽ അതിൽ ഈ എല്ലിന്റെ കഷ്ണവും ലോഹ കഷ്ണങ്ങളും കൊളുത്തുകളും ഒക്കെ കാണാം. അത് വെച്ചാണ് അടിക്കുന്നത്. അപ്പൊ അടിച്ചിട്ട് അതിങ്ങ് വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് മാംസം പറഞ്ഞു പോരും. അപ്പൊ അങ്ങനെ കുറെ അടി കൊണ്ട് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ഒരു ഇറച്ചി കഷ്ണം പോലെയാവും എന്ന് പറഞ്ഞാൽ അതുപോലെ ഭീകരമാണത്. അപ്പൊ അയാൾ വിചാരിച്ചത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ചോരയൊക്കെ വാർന്ന് നിൽക്കുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ പാവം ഇനി ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, എന്തൊരു ദുരന്തമാണിത്, ഇനി അയാളെ കൊല്ലണ്ട എന്ന് അവർക്കൊരു തോന്നലുണ്ടാകും. അതിനുവേണ്ടിയാണ് അയാളെ അടിച്ച് യേശുവിനെ അടുപ്പിച്ച് മുഴുവൻ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന യേശുവിനെ മനുഷ്യ അവരുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് നിങ്ങൾ കൊല്ലണം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇതാ. അപ്പൊ അയാൾ പ്രതീക്ഷിച്ചത് അന്നേരം അവർക്കൊരു സഹതാപം തോന്നും, കൊല്ലണ്ടെന്ന് പറയും, ഇത്രയും അടിച്ചില്ലേ ഇനി മതി വിട്ടേരെന്ന് പറയും എന്നാണ് അയാൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അയാളുടെ ധാരണയ്ക്ക് വിരുദ്ധമായി ആളുകൾ പറഞ്ഞു അവനെ കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ശിലാദാസ് അവരോട് ചോദിക്കുന്നു നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിപ്പിക്കും, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പിലാത്തോസ് പറയുന്നത് റോമൻ ഗവൺമെന്റിന്റെ നിയമം വെച്ച് ഇയാൾ മരണയോഗ്യനല്ല, പക്ഷെ ഇവര് പറയുന്നു യേശു മരണയോഗ്യനാണെന്ന്. അപ്പോ അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവൻ മരണയോഗ്യൻ എന്നുള്ള ചോദ്യത്തിന് അവർ ഉത്തരം പറയുകയാണ്. അവര് പറയുന്നത് അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് എന്ന് വെച്ചാൽ തന്നെത്താൻ ദൈവം എന്ന് വിളിച്ചു എന്ന അതിന്റെ അർത്ഥം. അപ്പൊ യഹൂദന്മാർ പറയുന്നത് ഒരാൾക്ക് ദൈവദോഷം പറഞ്ഞു, ദൈവദോഷം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെന്നോ ദൈവത്തിന്റെ വചനത്തെ ബൈബിളിനെ കുറിച്ചോ അല്ലെങ്കിൽ ദൈവവചനമായ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല. അതല്ല, ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമാണെന്നാണ്, തന്നെത്താൻ ദൈവത്തോട് സമനാക്കി എന്നുള്ളതാണ് അവർക്ക് യേശുവിനെ കുറിച്ചുള്ള ആരോപണം. അപ്പൊ ഇതാണ് ഇവൻ പറഞ്ഞതെന്ന് കേട്ടപ്പോൾ പീലാത്തോസ് ശരിക്കും ഭയപ്പെട്ടു പോയി. കാരണം ഒരാള് ദൈവമാണെന്ന് പറയുകയാണ്, ഇയാള് ദൈവമാണെങ്കിലും ആ ഭയം പീലാത്തോസിന് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു, നീ എവിടുന്നാകുന്നു എന്നൊക്കെ യേശുവിനോട് ചോദിച്ചു. പക്ഷെ യേശു ഒന്നും പറഞ്ഞില്ല ഉണ്ടാകുന്നു. അപ്പോൾ പീലാത്തോസ് പിന്നെ ചോദിച്ചു എനിക്ക് നിന്നെ വിട്ടയക്കാൻ അധികാരമുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ, എനിക്ക് വേണമെങ്കിൽ നിന്നെ വിട്ടയക്കാം, ഇവര് പറയുന്ന ഒന്നും എനിക്കൊരു വിഷയമല്ല, എനിക്ക് വിട്ടയക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ യേശു പീലാത്തോസിനോട് പറയാണ് മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകില്ലായിരുന്നു, അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവൻ അധികം ഭാവമുണ്ടെന്ന് ഉത്തരം പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് മേലിൽ നിന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയത് കൊണ്ടാണ്, അനുവദിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല, ഇത് ദൈവം ഇങ്ങനെ അനുവദിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചു, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയതാണ്, അല്ലാതെ ഇത് നിന്റെ അധികാരം കൊണ്ടോ നിന്റെ പദവി കൊണ്ടോ ഉണ്ടായ ഒരു കാര്യമല്ല. അപ്പൊ മരണസമയത്തും യേശു ആരാണെന്നുള്ള കാര്യത്തിൽ യേശുവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവിടെ നടന്ന ഒരു സംഭവവും യേശുവിന്റെ നിയന്ത്രണത്തിന് അതീതമല്ലായിരുന്നു. യേശു വിചാരിച്ച പോലെ
തന്നെ എല്ലാം അറിയുന്നു, അറിഞ്ഞുകൊണ്ടായിരുന്നു. മഹാപുരോഹിതന്മാര് പലപ്പോഴും പിന്നെ കർത്താവിനെ പറ്റി പറഞ്ഞത് ദോഷങ്ങൾ പറഞ്ഞത് അതിനെപ്പറ്റി മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൽ നമ്മൾ അത് തന്നെ വീണ്ടും ഒന്ന് വായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിൽ ഒരു കൂട്ടം ജനം സ്ത്രീകളുമൊക്കെ യേശുവിനെ പറ്റി പറയുന്നു.
അവര് പറയുന്നില്ല യേശുവിനെ, യേശുവിനെ യേശുവിനുണ്ടായ ആ കഷ്ടമൊക്കെ കണ്ടിട്ട് അവര് കരയുകയാണ്. അതായത് ലൂക്കോസ് അവരുടെ പ്രതികരണമാണ്. ഇപ്പോൾ പീലാത്തോസിന്റെ അടുക്കൽ നിന്നും യേശുവിനെ പടയാളികൾ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പം ഓൾറെഡി അടിച്ചു കഴിഞ്ഞു, അടിച്ചു കഴിഞ്ഞ് യേശുവിനെ വിട്ടയക്കുമെന്ന് പീലാത്തോസിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല. ഇവര് ഇവനെ ക്രൂശിക്കണം നിർബന്ധം പിടിച്ചു. പീലാത്തോസിന് മറ്റു വഴിയില്ലായിരുന്നു, കാരണം പീലാത്തോസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് പീലാത്തോസ് ചക്രവർത്തിയുടെ നല്ല ബുക്കിലുണ്ടായിരുന്ന ഒരാളല്ല. റോമിലെ ചക്രവർത്തിയുടെ ഗവർണറാണല്ലോ, ഗവർണറാക്കി വെച്ചിരിക്കുകയാണ്. ഇയാളെ യഹൂദന്മാരോട് ചില അതിക്രമങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യഹൂദന്മാർക്ക് ഇയാൾക്കെതിരെ പരാതിയും നൽകിയിട്ടുണ്ട്. ചക്രവർത്തിയുടെ അടുത്ത് പോയി യഹൂദന്മാർ പരാതി കൊടുത്തിട്ടുണ്ട്, ഇയാള് ശരിയല്ല, ഇയാള് ഞങ്ങളുടെ മതപരമായ കാര്യങ്ങളിലൊക്കെ ഞങ്ങളെ ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞ് അവർ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിലാത്തോസിനെ മാറ്റിയില്ല. എന്നാൽ ഇനി ഒരു ഒരു ബാഡ് റിമാർക്ക് ഉണ്ടായാൽ പിലാത്തോസ് അവിടുന്ന് പോകേണ്ടി വരും. അപ്പോ യേശുവിനെ പിലാത്തോസിന് കുരിശിക്കാൻ മനസ്സില്ല എന്ന് മനസ്സിലായപ്പോൾ യഹൂദന്മാർ വേറൊരു കാർഡ് കളിച്ചു. അവിടെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൈസർ, അതായത് ചക്രവർത്തിയുടെ പേരാ സീസർ, ചക്രവർത്തിയാണ് ഞങ്ങളുടെ രാജാവ്, വേറെ രാജാവില്ല, ഇവൻ രാജാവാണെന്ന് പറഞ്ഞു. ഏത് യേശു രാജാവാണെന്ന് പറഞ്ഞു,
യേശു രാജാവാണെന്ന്
അവകാശപ്പെട്ടു. അപ്പൊ ഈ യേശു സ്വയം രാജാവാണെന്ന് അവകാശപ്പെട്ട ഈ യേശുവിനെ നീ ശിക്ഷിച്ചില്ലെങ്കിൽ നീ ചക്രവർത്തിയുടെ സുഹൃത്തല്ല. അപ്പൊ ഈ ഒരു പരാതി കൂടെ ഞങ്ങൾ പറഞ്ഞ നിന്റെ പണി പോവും. അപ്പൊ പിലാത്തോസ് അതിൽ ഭയപ്പെട്ടു. പിലാത്തോസ് പറഞ്ഞു, എനിക്ക് ഇതിൽ ഗുണവുമില്ല ദോഷവുമില്ല. അയാൾ കൈ കഴുകിയിട്ട് പറഞ്ഞു, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല, നിങ്ങൾ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് ചെയ്തു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു, യഹൂദന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ ഈ അടിയെല്ലാം കൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തമെല്ലാം ഉയർന്നു വാർന്നുപോയി, തലേ രാത്രി ഉറങ്ങിയിട്ടില്ല. അവിടെ ആളുകൾ കൈകൊണ്ട് ഇടിച്ചു, പരിഹസിച്ചു, മോത്ത തുപ്പു, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആള് ഉറങ്ങിയിട്ടില്ല, വളരെ ക്ഷീണിതനാണ്, ശരീരത്തിൽ രക്തം വാർന്നു പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ കുരിശെടുക്കാൻ നിവർത്തിയില്ല. കുരിശെന്ന് പറഞ്ഞ വലിയ ഭാരമുള്ള ഒരു തടി കൊണ്ടുള്ള ആണല്ലോ, ഒരാളെ തൂക്കാനുള്ള തടിയല്ലേ, അത് തൂക്കാൻ അദ്ദേഹത്തിന് ശാരീരികമായ ബലമില്ല. അത് ചോന്നുകൊണ്ട് പോണം, അടുത്തുള്ള ഒരു ഒരു കുന്നിന്റെ മുകളിൽ വരെ പോണം, കൊണ്ടുപോകണം. എന്നാൽ യഹൂദന്മാര് അല്ല, റോമൻ പടയാളികൾക്ക് അവർക്ക് ഈ കുരിശ് ചുമക്കുക എന്ന് പറയുന്ന നാണക്കേട. അവർക്കെന്നല്ല, ആർക്കും നാണക്കേട, കാരണം ഒരു കുറ്റവാളിയാണല്ലോ കുരിശ് ചുമക്കുന്നത്. അപ്പൊ അത്
അവർക്ക്
അതെ. അപ്പൊ അവര് കുരിശിനെ എടുക്കാനായിട്ട് സഹായിക്കില്ല. അപ്പൊ അവര് നോക്കിയപ്പോൾ ഒരുത്തൻ പറമ്പിൽ പണിയൊക്കെ കഴിഞ്ഞു വരുന്നു, ഷിമോൻ എന്ന് പറഞ്ഞ ഒരാള്. അപ്പൊ അവനെ അവര് നിർബന്ധിച്ചിട്ട് പറഞ്ഞു, നീ കുരിശെടുക്കാന്ന് പറഞ്ഞു. അവൻ ആ കുരിശെടുത്തുകൊണ്ട് പോയി ആ മലയുടെ മുകളിൽ കൊണ്ടുപോയി. അപ്പൊ യേശു കൂടെ പോവുകയാണ്, കട്ടപ്പെട്ടവനായി കടിയെ കൊണ്ട് ശരീരത്തിൽ മുറിവുകളേറ്റ് പോവുകയാണ്. ഇത് കണ്ടിട്ട് യേശുവിനെ അറിയാവുന്ന ചില ആളുകൾ, പ്രത്യേകിച്ച് ജെറുസലേമിലുള്ള ചില ആളുകൾ, യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവർ, യേശുവിനെ പഠിപ്പിക്കലുകൾ കേട്ടിട്ടുള്ളവർ, അവരും വേറെ കുറച്ച് ആളുകളും അവർ കരയുകയാണ്. യേശുവിന് ഉണ്ടായ ഈ വലിയ ദുരന്തം, അത് ഒഴിവാക്കേണ്ടതായിരുന്നു, അത് കഷ്ടമായി പോയി. യേശുവിനോട് സിമ്പതി കാണിക്കുകയാണ് അവര്, സിമ്പതിയായിട്ട് അവർ കരയുക. പക്ഷെ അവര് നോക്കി യേശു പറഞ്ഞത്, ജെറുസലേം പുത്രിമാരെ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൽ, മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവിനെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ യേശു പറയുന്നത്, എന്റെ ഈ കഷ്ടപ്പാട് ഓർത്ത് നിങ്ങൾ കരയണ്ട. അത് ഇന്നും വളരെ പ്രസക്തമാണ്. ഇന്നും ആളുകളെ ഈ ബസവ്യാഴ്ച പലരും വളരെ ദുഃഖിച്ച് ഷാദിച്ച് പള്ളിയിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുന്നത്, യേശുവിന് ഇങ്ങനെ വന്നല്ലോ, യേശുവിനെ ക്രൂശിച്ചല്ലോ, കഷ്ടമായി പോയി, ഇങ്ങനെ യേശുവിനോട് സിമ്പതി കാണിക്കുകയാണ്, അനുകമ്പ കാണിക്കുകയാണ്. അന്ന് തന്നെ യേശു പറഞ്ഞു, എന്നോട് അനുകമ്പ കാണിക്കണ്ട, എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട. പക്ഷെ നിങ്ങൾ
മക്കളെ
എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് അറിയുമോ? കാരണം മനുഷ്യൻ കരയേണ്ടത് മനുഷ്യൻ ദൈവ മുമ്പാകെ ചെയ്ത തെറ്റുകളെ ഓർത്താണ് കരയേണ്ടത്. പലപ്പോഴും ആളുകള് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിരിക്കുന്നു, അതിനൊന്നും ഉടനെ എന്റെ തലയിൽ ഇടുത്തിയോ ഒന്നും വീണില്ലല്ലോ, ഉടനെ ഇടിപെട്ടു, എന്നെ പാമ്പ് കടിക്കുവോ, അപകടം ഒന്നും ഉണ്ടാകുകയോ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ലെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം നമ്മുടെ അകൃത്യങ്ങളുടെ കണക്ക് വയ്ക്കുന്നവനാണ്. ദൈവം നീതിമാനായതുകൊണ്ട് ഒരിക്കലും അത് മറന്നു കളയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ സ്ത്രീകൾ അല്ലെങ്കിൽ ആ പുരുഷാരം അവർ യേശുവിന് വന്ന് കഷ്ടപ്പാടോർത്ത് കരയുമ്പോൾ യേശുവരോട് പറയുന്നു, എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ന്യായവിധി വരാൻ പോകുന്നു, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കും ന്യായവിധി വരാൻ പോകുന്നു. ആ ന്യായവിധിയാണ് എനിക്കുണ്ടായ ഈ വേദനയെക്കാളൊക്കെ ഭയങ്കരം. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ എന്റെ വേദന ഓർത്ത് കരയുന്നു, നിങ്ങൾ ഒരു ദിവസം കരയും, എങ്ങനെയാ കരയുന്നത്? കുന്നുകളും മലകളും ഞങ്ങളുടെ മേൽ വീഴുന്നാൽ നല്ലതായിരുന്നു എന്ന് വെച്ച് കരയും. അപ്പൊ എന്തൊരു ഭീകരാവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക.
എങ്ങനെയെങ്കിലും
അങ്ങനെ, അതാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ അവന്റെ പാപത്തെ ഓർത്ത് കരയുകയും അതിന് പരിഹാരം വരുത്തുകയും ചെയ്തില്ലെങ്കിൽ അതൊരു ഭീകരാവസ്ഥയാണ്. അതാണ് ഏറ്റവും വലിയ ഭീകരാവസ്ഥ. അതിനെ ഓർത്താണ് കരയേണ്ടത് എന്നാണ് യേശു പറഞ്ഞത്. പിന്നെ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട് എന്ത് ചെയ്യും? പച്ചമരം എന്ന് ഉദ്ദേശിച്ചത് തന്നെ കുറിച്ച് തന്നെയാണ്. യേശു തന്റെ ജീവിതകാലത്ത് ദൈവത്തിന് പ്രസാദമില്ലാത്ത ഒരു കാര്യവും ചെയ്തില്ല, മനുഷ്യർക്ക് നന്മ ചെയ്തു, അവനെല്ലാം നന്നായി ചെയ്തു എന്നാണ് യേശുവിനെ കുറിച്ച് വായിക്കുന്നത്. അങ്ങനെയുള്ള യേശുവിനോട് ഈ ലോകം ഇതാ ചെയ്തതെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണം. അവിടെ കർത്താവ് പറഞ്ഞതിൽ ഒരു ധ്വനി കൂടിയുണ്ട്, അതായത് യഹൂദന്മാർക്ക് വരാൻ പോകുന്ന കഷ്ടകാലം. ഇവര് യേശുവിനെ ക്രൂശിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവന്റെയും ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അപ്പൊ അവർക്ക് അറിയാമായിരുന്നു ഇത് തെറ്റാ ചെയ്യുന്നതെന്ന്, മനസ്സിലായോ? അവർക്ക് അറിയാമായിരുന്നു ഇത്, ഇവൻ ഇത് മരിക്കേണ്ടവനല്ല, പക്ഷെ ഇവനെ ഞങ്ങൾ വക വരുത്തുകയാണ്, ഇവനെ ഞങ്ങൾ ഇല്ലാതാക്കുകയാണ്, ഇതിന്റെ ദോഷം ഞങ്ങൾ ഏറ്റു എന്നാ അവര് പറയുന്നത്. അതവരേറ്റു, അതവരേൽക്കേണ്ടി വന്നു. എന്ന് വെച്ചാല് ഇതിപ്പോ AD 30 ഈ സംഭവം, ഒരു 40 വർഷം കൂടെ കഴിഞ്ഞ് ജെറുസലേം പട്ടണം നശിപ്പിക്കപ്പെടുകയാണ്. അത് അതിലാണ് എന്താണ് ഇത്ര വലിയ കാര്യം നമുക്ക് തോന്നും. പക്ഷേ അന്ന് പട്ടണം നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ആ ചക്രവർത്തി ഒരു കാര്യം കൂടി ചെയ്തു, ഒരൊറ്റ യഹൂദൻ പോലും പാലസ്തീനിൽ ജീവിക്കരുതെന്ന് തീരുമാനിച്ചു. എല്ലാ യഹൂദന്മാരെയും അവിടുന്ന് ഓടിച്ചു. 1947 ഐക്യരാഷ്ട്ര സംഘടന യഹൂദ രാജ്യം സ്ഥാപിക്കാൻ അനുവാദം കൊടുക്കുന്നത് വരെ യഹൂദന്റെ നാട് സ്വന്തം നാട് എവിടെയായിരുന്നു? നമ്മുടെ കൊച്ചിയിലുണ്ട്, പല രാജ്യങ്ങളിലും, ലോകത്തെങ്ങും ഇല്ല, എല്ലായിടത്തും ഒരു ചെതറിപ്പോയി. യൂറോപ്പിലുണ്ടായിരുന്നു, ഏഷ്യയിലെ പല സ്ഥലങ്ങളിലും, ആഫ്രിക്കയിലുണ്ടായിരുന്നു, പിന്നെ കുറെ നാള് കഴിഞ്ഞ് അമേരിക്ക കണ്ടുപിടിച്ച് അമേരിക്കയിൽ പോയി. അവിടെയൊക്കെയായിരുന്നു യഹൂദന്മാരുണ്ടായിരുന്നു. അപ്പോൾ ദൈവപുത്രനോട് ചെയ്തതിന്റെ പരിണിത ഫലം അവർ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വന്നു, അവരവരുടെ മക്കളും അനുഭവിക്കേണ്ടി വന്നു എന്നതും ഒരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, യേശുവിനോട് സഹതാപം കാണിച്ചിട്ട് കാര്യമില്ല, മറിച്ച് യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് വിശ്വസിക്കുകയും ആ പാപം ഏറ്റു പറഞ്ഞ് യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ ഒരു ശിഷ്യനായി തീരുക എന്നതാണ് പ്രധാനം. അല്ലാതെ യേശുവിന് അടികൊണ്ടല്ലോ, യേശുവിന്റെ വിലാപൃത്വത്തിയല്ലോ, തലയിൽ മുൾക്കിരീടം വെച്ചല്ലോ, അങ്ങനെ ഓർത്ത് സഹതപിക്കുന്നതിൽ അർത്ഥമില്ല.
യേശുവിനോടൊപ്പം രണ്ട് കുറ്റവാളികളായ ആളുകളെയും ക്രൂശിക്കാൻ കൊണ്ടുപോയി എന്ന് നമ്മൾ വായിക്കും. പിന്നീട് നാം അതേ അധ്യായത്തിൽ തന്നെ 39 കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്ന ദുഷ്പ്രവർത്തക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് അവനെ ദുഷിച്ചു. ഇതാണ് യേശുവിനോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. നമ്മൾ കുറിച്ച്
ഈ തടവുപുള്ളികൾ, ഈ കുറ്റ ഈ ദുഷ്പ്രവർത്തിക്കാർ എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരാണ്, ആളുകളെ കൊല്ലുകയും അവരുടെ വസ്തുക്കൾ തട്ടിയെടുക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു, അവർ ജയിലിലായിരുന്നു. അപ്പോ ക്രൂശിക്കാൻ പറ്റിയ ഒരു ദിവസം അപ്പൊ ഒരാളുണ്ട്, അപ്പൊ എന്നാ ബാക്കി രണ്ടുപേരെയും കൂടെ ഈ കൂടെ അങ്ങ് ക്രൂശിക്കാമെന്ന നിലയിൽ അവർ യേശുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോയപ്പോ ഇവരെയും കൊണ്ടുപോയി. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിന്റെ ശരീരം മുഴുവൻ മുറിവുകളാണ്, കാരണം അടി ഒരുപാട് അടി കൊടുത്തു, ചാട്ടവാറുണ്ടല്ലോ അടിയല്ലേ, ശരീരം മുഴുവൻ മുറിഞ്ഞു. ഈ തടവ് പുള്ളികൾ അവർ ജയിലിൽ കിടക്കുമായിരുന്നു, അവരെ ജയിലിൽ നേരിട്ട് കൊള്ളുന്ന. അപ്പൊ അവർക്ക് വാസ്തവത്തിൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല, ആരോഗ്യവാന്മാരാണ്. അപ്പൊ ഈ മൂന്ന് പേരെയാണ് ക്രൂശിക്കുന്നത്. യേശുവിനെ നടുക്ക് രണ്ട് സൈഡിലും ഈ രണ്ട് ദുഷ്പ്രവർത്തിക്കാം. അപ്പൊ ഈ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാത്ത ഒരാൾ ഇത് നോക്കിയാല് മൂന്ന് പേരെ ക്രൂശിച്ചിരിക്കുന്നു, അതിൽ നടുക്ക് കിടക്കുന്നവനെ ക്രൂശിച്ചിരിക്കുക മാത്രമല്ല, അവന് ഭയങ്കരമായിട്ട് അടിയും കിട്ടിയിട്ടുണ്ട്. ആൾക്കാരെന്ത് ചിന്തിക്കും, ഈ മൂന്ന് പേരും ഭയങ്കരമായ എന്തോ ദുഷ്ടത ചെയ്തു, അതുകൊണ്ടാണല്ലോ അവരെ കൊല്ലുന്നത്. ഇതിൽ ഈ നടുക്ക് കിടക്കുന്നയാള്
ഏറ്റവും കൂടുതൽ കുറ്റം,
ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്ത ആളാണ് എന്ന മട്ടിലാണ് നടുക്ക് കിടക്കുന്നത്. അപ്പൊ ഈ ദുഷ്പ്രവർത്തിക്കാരായ ആളുകൾ ഇവരോട്, യേശുവിനോടുകൂടെ ക്രൂശിച്ച ഇവർക്ക് യേശുവിന്റെ ശരീരത്തിൽ ഈ മുറിവുകൾ വന്നത് എന്തുകൊണ്ടാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ചിലപ്പോ അവർ വിചാരിച്ചാണ് ഇവരെന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തുകൊണ്ട് അടിച്ചതായിരിക്കും എന്ന് തന്നെ അവർക്ക് വിചാരിക്കാം. എന്നാൽ അവർക്ക് യേശു അവകാശപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. ഒരുപക്ഷെ അവര് കേട്ടതായിരിക്കും. ക്രിസ്തു എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ്, എബ്രായ ഭാഷയിൽ മശിഹ എന്നർത്ഥം. ക്രിസ്തു എന്നുള്ള വാക്ക്, ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് ലത്തീൻ ഗ്രീക്ക് ഭാഷകളിൽ നിന്നുള്ളതാണ്. അഭിഷിക്തൻ എന്നാണ് അതിന്റെ അർത്ഥം, മശിഹ ആയാലും ക്രിസ്തു ആയാലും. നീ അഭിഷിക്തനല്ലേ, ദൈവത്തിന്റെ അഭിഷിക്തനല്ലേ, നിന്നെ തന്നെ രക്ഷിക്കും, ഞങ്ങളെ രക്ഷിക്കും. ഇവരും അതിഭയങ്കരമായ വേദനയിലാണ്. ക്രൂശിക്കുക എന്ന് പറഞ്ഞാലും രണ്ടാണികളിൽ, രണ്ടോ മൂന്നോ ആണികളിൽ ശരീരം മുഴുവൻ തൂങ്ങിക്കിടക്കുകയാണ്, അതിഭയങ്കര വേദന. അപ്പൊ അവര് പറയുന്നതാണ് എങ്ങനെയെങ്കിലും ഈ വേദനയിൽ രക്ഷപ്പെടാൻ വേണ്ടി അവര് ക്രൂശിക്കാൻ കൂട്ടുന്ന പടയാളികളെ പ്രാകുകയും ശപിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് യേശു ഇങ്ങനെ കിടക്കുന്നുണ്ട്, യേശുവിനെ ചീത്ത വിളിക്കുകയാണ്, അവനെ ദുഷിച്ച് സംസാരിക്കുകയാണ്. പറയുന്നത് നീ എനിക്ക് നീ വലിയ ക്രിസ്തു ആണെന്ന് പറഞ്ഞു, ഞങ്ങൾ നീ രക്ഷിക്കും, നിന്നെ തന്നെ രക്ഷിക്കും, ഞങ്ങളെ രക്ഷിക്കും. രണ്ടുപേരും ആദ്യം ഇങ്ങനെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഒരുത്തിന് ഒരു വെളിവുണ്ടായി. കാരണം ഈ യേശു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇയാള് ഒരു ക്രിമിനൽ ആണെന്ന് തോന്നുന്നില്ല. കാരണം പിതാവ് ഇവർ ചെയ്ത് എന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണം എന്നയാണ് യേശു പറഞ്ഞത്. ഇവര് പടയാളികളെ ചീത്ത വിളിച്ചോണ്ടിരിക്കുക. ഇയാള് ഞങ്ങളെ പോലെ അല്ലല്ലോ എന്നവന് മനസ്സിലായി. അപ്പോഴാണ് അയാൾ പറയുന്നത്, മറ്റവൻ, മറ്റേ ദുഷ്പ്രവർത്തിക്കാരൻ, സമശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ആരെ ദൈവം? മനസ്സിലായ? അപ്പോ മിശിഹ എന്ന് പറയുന്നത് ദൈവം തന്നെയാണെന്ന് യഹൂദന്മാർക്കറിയാം. 110 സങ്കീർത്തനമൊക്കെ വായിച്ചാൽ അത് മനസ്സിലാവും. അവരുന്നത് ഈ കളിയാക്കരുത്, ദൈവത്തെ ഭയപ്പെടണം. നമ്മൾ ന്യായമായത് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന്റെ യോഗ്യമായത് നമുക്ക് കിട്ടുന്നു. എന്നിട്ട് യേശുവിനോട് പറയാണ്, നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. മറ്റവൻ പറയുന്നത് ഇപ്പൊ എന്നെ ക്രൂശി നടക്കണം, നീ ക്രിസ്തു ആയതുകൊണ്ട് എന്നെ ഇപ്പൊ ക്രൂശി നടക്കണം. എന്തിനാ? ഇനിയും പോയി കൊള്ള നടത്തണം, ആ പഴയ ജീവിത സ്റ്റൈലിൽ തുടരണം. മറ്റേ പറഞ്ഞു, എനിക്ക് ഇനി ആ ജീവിതം വേണ്ട, എനിക്ക് ഈ ക്രൂശിയിൽ നിന്ന് ഇറങ്ങുകയും വേണ്ട. പക്ഷേ നിരായത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. അവനോട് യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറഞ്ഞു. പാപ നിറഞ്ഞ ജീവിതത്തോട് എനിക്ക് ഇനി ആ ജീവിതം വേണ്ട. As far as that life is concerned, I am dead. I am willing to die. ഞാൻ ആ ജീവിതത്തിന് മരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിലുള്ള മാനസാന്തരം. അകൃത്യങ്ങളെ മുടിവെക്കുന്നവന് ശുഭം വരികയില്ല. സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, തന്റെ അകൃത്യങ്ങളെ മുടിവെക്കുന്നവന്, പറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പലരും ഏറ്റുപറയും, അയ്യോ എനിക്ക് തെറ്റിപ്പോയി, എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, പക്ഷെ അത് ഉപേക്ഷിക്കും കൂടെ വേണം. ഇവിടെ ഇയാള് പറയുന്നത് എനിക്ക് ഈ ആ ജീവിതം വേണ്ട, കൊള്ളയടിച്ച ആളുകളെ കൊന്നിട്ടുള്ള ജീവിതം എനിക്ക് വേണ്ട, അതിന് മരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അവനോട് യേശു പറയാണ്, നീ എന്നോടുകൂടെ പറഞ്ഞു. ആ നാട്ടിൽ എത്രയോ യോഗ്യന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു, എത്രയോ യോഗ്യന്മാർ അതിലെ നടന്നു പോകുന്നുണ്ട്, യേശുവിനെ നോക്കി കളിയാക്കിക്കൊണ്ട്. ഓ, 3 ദിവസം കൊണ്ട് ദേവാലയം പൊളിച്ചു പണി എന്ന് പറഞ്ഞ നിനക്ക് എന്തു പറ്റി എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നടന്ന മത നേതാക്കൾ, നല്ല നല്ല ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊന്നും സാധിക്കാത്തത് ഇവനും സാധിച്ചു. അവൻ മരണയോഗ്യനായിരുന്നു, ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും. കൊള്ളക്കാരൻ, ദുഷ്പ്രവർത്തിക്കാരനായിരുന്നു. പക്ഷേ എനിക്ക് ഇനി ആ ജീവിതം വേണ്ട, യേശു ദൈവമാണ് എന്ന കാര്യം അവൻ സമ്മതിച്ചു. അവന് പാപമോചനം ലഭിച്ചു, അവന് പറുദീസയുടെ അവകാശിയായി തീർന്നു. അപ്പോൾ അതൊരു ഒരു ഭയങ്കര സംഭവമാണ്. മരണസമയത്തും യേശുവിന് ആളുകളെ രക്ഷിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു. വാസ്തവത്തില് ആദ്യം മരിച്ചത് ഈ കള്ള ദുഷ്പ്രവർത്തിക്കാരാണ്. ഈ അത് കഴിഞ്ഞാണ് യേശു ആദ്യം മരിച്ചത് ദുഷ്പ്രവർത്തിക്കാരല്ല, യേശുവാണ്. അപ്പൊ യേശുവിന്റെ സാന്നിധ്യത്തിൽ ആരും മരിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം.
പിന്നീട് നാം കാണുന്നത് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന പടയാളികൾ, അതിൽ അതേ അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 23:47. ഇത് സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി.
അയാളൊരു പട്ടാള ഓഫീസറായിരുന്നു, പുള്ളിക്കായിരുന്നു ഈ ക്രൂശീകരണത്തിന്റെ ചാർജ്. അനേകം ആളുകളെ ക്രൂശിച്ചു കൊന്നിട്ടുള്ള ആളായ, അത്ര ദോലഹൃദയനൊന്നുമല്ല, നല്ല ധൈര്യമുള്ള ആളാണ്, മരണവും രക്തവും ഒക്കെ കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം യേശുവിന്റെ മരണം കണ്ടിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. എന്ന് വെച്ചാൽ അതിഭയങ്കരമായ വേദനയുടെ സമയത്ത്, അതുപോലെ തന്നെ അതിഭയങ്കരമായ പരിഹാസത്തിന്റെ സമയത്ത്, മനോവേദനയുടെ സമയത്ത് പിന്നെ മരിക്കാൻ പോവാണെന്ന് അറിയാം. അപ്പോഴാണ് ആളുകളെ തനിനിറം പുറത്തു വരുന്നത്. ഇവിടെ യേശുവിന്റെ തനിനിറം പുറത്തു വന്നു. യേശുവിനെ ക്രൂശിച്ചു കൊന്നയാളാണ് പറയുന്നത് നീതിമാനായിരുന്നു. ലോകത്തിലുള്ള പല മഹാന്മാരും അവരെ കുറിച്ചും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. വലിയ വലിയ മഹാത്മാക്കളൊക്കെ ഉണ്ട്, പക്ഷെ അവരെ അടുത്തറിയുന്നവർ പറയുന്നത് നിങ്ങൾക്ക് വലിയ വലിയ ആളായിരിക്കും, പക്ഷെ എനിക്കറിയാം ആളെങ്ങനെയുള്ളതാണ്. എന്നാൽ ഇവിടെ രണ്ടുപേരാണ് പറയുന്നത്, ഒന്ന് ഈ ശതാധിപൻ, വേറൊന്ന് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂത. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂത പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തം ഒറ്റിക്കൊടുത്തു. യൂതയ്ക്ക് അക്കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു, ഒറ്റിക്കൊടുത്തെങ്കിലും അതിന് ശേഷം അയാൾ പറഞ്ഞു യേശു കുറ്റമില്ലാത്ത രക്തമാണ് ഞാൻ ഒറ്റിക്കൊടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് യേശുവിനെ കണ്ട ആളുകൾ, യേശു അതിഭയങ്കരമായ വേദനയിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നുപോയപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ച ആളുകൾ പറഞ്ഞത്.
പിലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, സ്ത്രീകൾ, ഒരു കള്ളൻ പറഞ്ഞത് അവനോ അരുതാത്തതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അവസാനം നാം കേട്ടതുപോലെ അവൻ നീതിമാനായിരുന്നുവെന്ന് ആ പടയാളി, പട്ടാള ഓഫീസർ പറയുന്നു. കുറ്റമില്ലാത്ത രക്തത്തെയാണ് ഉറ്റിക്കൊടുത്തതെന്ന് യൂദയും പറയുകയാണ്. കർത്താവിനെ പറ്റി പറഞ്ഞത്, കർത്താവിന്റെ ക്രൂശിന്റെ കാൽവറിയിൽ ഉള്ള യാഗത്തിന് പോകുന്ന വഴിയിൽ കേട്ട വാർത്തകളാണ് നാം കേട്ടത്. നമ്മൾ യേശുവിനെ പറ്റി എന്താണ് പറയുന്നത്? ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ വിളിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fiba.online.org എന്ന ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുക. ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി info@fiba online.org. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 3 മണിക്കും രാത്രി 10:30 നിങ്ങൾക്ക് ഈ ലൈവ് ശ്രദ്ധിക്കാം.